സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ് ലഭിക്കുന്നത് തന്റെ സ്വന്തം സുഖലോലുപതയ്ക്കായി ഉപയോഗിക്കുന്ന വിലയാമകളാകുന്നു എന്നുള്ളത്. തെറ്റായ ഉപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വഴി ഇതത്രേ. അവരുടെ അത്യാഗ്രഹത്തിന് തീർച്ചയായും ദൈവം അവരെ ന്യായം വിധിക്കുന്നതാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവ സന്ദേശ വചന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആശയില്ലാത്തവർക്ക് പ്രത്യാശയും തകർന്ന ജീവിതങ്ങൾക്ക് പുതുജീവനും പുതുവഴിയും ദൈവവചനത്തിൽ ലഭ്യമാണ്. ലോകം അസ്ഥിരതയിലേക്കും അസമാധാനത്തിലേക്കും ജനങ്ങളെ നയിക്കുമ്പോൾ നിത്യജീവനിലേക്കുള്ള നിത്യരക്ഷയിലേക്കുള്ള വാതായനങ്ങളെ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്നും ഈ വചനം പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
പത്രോസ് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിലൂടെ വിശ്വാസത്യാഗം കൊണ്ടുവരുന്ന ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത്. ദുരുപദേഷ്ടാക്കന്മാരെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ത് എന്നും അവരുടെ ലക്ഷ്യമെന്ത് എന്നും അവരുടെ സമീപനം എങ്ങനെയെന്നും നാം കണ്ടുകഴിഞ്ഞു. ഇത് ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വളരെയധികം പ്രായോഗികമായ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സഹായകമായ ഒരു ഭാഗമാകുന്നു. പത്രോസ് പറയുകയാണ് അവരുടെ പ്രേരകം ദ്രവ്യാഗ്രഹമാണ്, ദ്രവ്യം കൗശല വാക്കുകളോടെയാണ് അവർ സമീപിക്കുന്നത്. വിശ്വാസികളെ വാണിഭമാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകഴിഞ്ഞു. തുടർന്നുള്ള വാക്യങ്ങളിലൂടെ ഈ ദുരുപദേഷ്ടാക്കളുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ അന്ത്യത്തെക്കുറിച്ചുമാണ് അപ്പോസ്തലനായ പത്രോസ് വിവരിക്കുന്നത്. ഇന്ന് നാം അതേക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ 13 വാക്യം മുതൽ നാം ഇന്ന് ചിന്തിക്കുന്നു. 13 വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവർ താൽക്കാലിക ഭോഗതൃപ്തി സുഖം എന്നുവെച്ച് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു. വളരെ ശക്തമായ ഭാഷ. 13-14 വാക്യങ്ങളിൽ വിശ്വാസത്യാഗികളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചുള്ള വിവരണത്തിൽ മനുഷ്യഹൃദയത്തിൻ്റെ ഭയങ്കരമായ വഷളത്വത്തെ നാം കാണുകയാണ്. ഒരു മനുഷ്യൻ തെറ്റായി ചിന്തിക്കുമ്പോൾ അവൻ തെറ്റായത് പ്രവർത്തിക്കാൻ പോവുകയാകുന്നു. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും താങ്കൾക്ക് തെന്നിമാറാൻ കഴിയില്ല. ഒരു വലിയ പങ്കാളുകളും പറയുന്നത്, ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ ഇഷ്ടം പോലെ എനിക്കിതിൽ ജീവിക്കാം, താനാരാ ചോദിക്കാൻ എന്നത്രേ. ശരിയാണ്, ഞാൻ ആരുമല്ല, ആർക്കും താങ്കളെ ചോദിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ താങ്കൾ മറ്റാരുടെയും ചെലവിൻ കീഴിലായിരിക്കില്ല ജീവിക്കുന്നത്. താങ്കളുടെ നന്മയ്ക്കു വേണ്ടി മാത്രം പറയുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ധാർഷ്ട്യത്തോടുള്ള ചോദ്യം പിന്നുണ്ടാകുമോ? ഇന്ന് നേതാക്കന്മാരായി ഭരണതലത്തിലുള്ളവർ ഏറെയും എന്തുമാത്രം അധാർമികതയുടെ പിടിയിലായിരിക്കുന്നു എന്നത് പരക്കെ പ്രസിദ്ധമാണല്ലോ. പരസ്ത്രീ ബന്ധം, മദ്യപിക്കുന്ന ആ സ്വഭാവം, പിടിച്ചുപറി, കൈക്കൂലി, ഇതെല്ലാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതെൻ്റെ കാര്യം, എൻ്റെ സ്വകാര്യ ജീവിതം, എൻ്റെ സ്വന്തം കാര്യമാകുന്നു എന്നവർ പറയുന്നു. സുഹൃത്തെ, അവർ ഈ ഭരണകൂടത്തെയും ദേശത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതം അവരുടെ സ്വന്തം കാര്യമല്ല. അവർ അത്തരത്തിൽ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സർക്കാരിൽ നിന്നും പുറത്തു പോവുകയാണ് വേണ്ടത്. കാരണം അവർ തങ്ങളുടെ രാജ്യത്തെയും നമ്മെയും മുറിപ്പെടുത്തുകയാകുന്നു, നശിപ്പിക്കുകയാകുന്നു. ഭരണതലത്തിൽ ഇന്ന് പരമാർത്ഥതയും സത്യസന്ധതയും ധാർമ്മികതയുമുള്ള മനുഷ്യരെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്ന് അടിയന്തരമായി നമുക്ക് ആവശ്യമായിരിക്കുന്നത് അങ്ങനെയുള്ളവരെ അത്രേ. ആത്മീയ ഗോളത്തിൻ്റെ ആവശ്യവും ഇതത്രേ. നാം വായിച്ച വാക്യത്തിൽ ആത്മീയ തലത്തിലെ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ച് പത്രോസ് പറയുന്നു. അവൻ ഉപയോഗിക്കുന്നത്, അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞു പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകുന്നു എന്നാണ്. ഈ ദുരുപദേഷ്ടാക്കന്മാർ തങ്ങളുടെ സ്വന്തം സൂത്രപദ്ധതിയാൽ തന്നെ പിടിക്കപ്പെടുമെന്നത്ര ഈ വാക്യത്തിൽ പറയുന്നത്. ഇവർ ആത്മീയ നേതൃത്വം കൈയടക്കുവാനായി ഒരളവിൽ അറിവ് നേടുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇരുട്ടിൻ്റെ മറവിൽ തങ്ങളുടെ തനി സ്വഭാവം അവർക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സഭയുടെ സ്നേഹസദ്യകളിൽ അവർ കറകളും കളങ്കങ്ങളുമായിരിക്കുന്നു. അവരുടെ ആ സാന്നിധ്യത്താൽ കർത്താവിൻ്റെ മേശയ്ക്ക് ഊനം വരികയാണ്. മറ്റുള്ളവരോട് അവർ ചെയ്യുന്ന ഒരു അതിക്രമം ഇതത്രേ. 14 വാക്യത്തിൽ നാം കാണുന്നത്, അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ച് പറയുവാൻ പത്രോസ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭാഷ വളരെ കർക്കശമാണ് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അധാർമികതയുടെ ഈ അതിരുകളെല്ലാം ലംഘിച്ച് അവർ കുറ്റക്കാരായി തീർന്നിരിക്കുന്നു. അശ്ലീല മാസികകളും ഇന്ന് സുലഭമായി ലഭ്യമായിട്ടുള്ള അശ്ലീല വെബ്സൈറ്റുകളും കണ്ട് രസിക്കുന്ന ഇവർ, അവരുടെ രഹസ്യ ജീവിതം വളരെ വഷളായതാകുന്നു. പ്രിയ സുഹൃത്തെ, ദൈവം ഒരു നാളിൽ ഇവരെ ന്യായം വിധിക്കുകയില്ല എന്ന് താങ്കൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതെ, ഇവർ തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ മലിനപ്പെട്ടവരാണ്, വഷളന്മാരാണ്. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. ആ, ഇതാ വേറൊരു വിഷയം വരുന്നു. ഇവിടെ പത്രോസ് പഴയ നിയമത്തിൽ നിന്നുള്ള 4-ാമത്തെ ദൃഷ്ടാന്തം എടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അവൻ ഇപ്പോൾ സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. ഇതിനു മുൻപ് പല പ്രാവശ്യം ബിലയാമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ അവസാന പുസ്തകങ്ങളിൽ ബിലയാമിനെക്കുറിച്ച് 3 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പത്രോസിൽ നാം ബിലയാമിൻ്റെ വഴി കാണുന്നു. യൂദായുടെ ലേഖനത്തിൽ ബിലയാമിൻ്റെ വഞ്ചന നാം കാണുന്നു. ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിൽ ബിലയാമിൻ്റെ ഉപദേശത്തെ നാം കാണുന്നു. ഇവ ഓരോന്നും വ്യത്യസ്തങ്ങളാണ്. ബിലയാമിൻ്റെ വഴിയും ബിലയാമിൻ്റെ വഞ്ചനയും ബിലയാമിൻ്റെ ഉപദേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ബിലയാമിൻ്റെ വഴി? പത്രോസ് പറയുന്നു, ബെയോരിൻ്റെ മകനായ ബിലയാം അനീതിയുടെ കൂലി കൊതിച്ചു എന്ന്. ഇസ്രായേലിനെതിരായി പ്രവചിക്കുവാൻ താൻ പോകരുത് എന്ന് ബിലയാം അറിഞ്ഞിരുന്നു. എന്നാൽ അത് ചെയ്യുന്നതിനു വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സമ്മാനത്തെ അവൻ സ്നേഹിച്ചു. അതുകൊണ്ട് ബിലയാമിൻ്റെ വഴി എന്നത് ഒരുവൻ മതപരമായ പ്രവൃത്തി വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി ചെയ്യുന്നതത്രേ. അതിനെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ബിലയാമിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരുവൻ മതപരമായ പ്രവൃത്തി സ്വന്തം ലാഭത്തിനു വേണ്ടി ചെയ്യുന്നതാകുന്നു. പണമോ സുഖസൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ സ്വന്തമായി ഉണ്ടാക്കുവാൻ വേണ്ടി ക്രിസ്തീയ വേല ചെയ്യുന്ന ദൈവകാര്യങ്ങളിൽ ഇടപെടുന്നവർ ബിലയാമിൻ്റെ ആ വഴിയിലാകുന്നു. എന്താ താങ്കളുടെ മനസ്സിലേക്ക് ചില ബിലയാമുകളുടെ ചിത്രം കടന്നു വരുന്നുണ്ടോ? 16 വാക്യം കൂടി നോക്കിക്കാട്ടെ, അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ബുദ്ധിഭ്രമം പിടിപെട്ട ബിലയാമിൻ്റെ ആ പോക്കിൽ താൻ വാഹനമാക്കിയിരുന്ന കഴുത അവനോട് സംസാരിച്ചു എന്നത്രേ പത്രോസ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അറിയിച്ചിരുന്ന ആ പ്രവാചകനോട് ഇപ്പോൾ സംസാരിക്കുന്നത് കഴുത. ആരോ തമാശയ്ക്ക് പറഞ്ഞു, അക്കാലത്തൊരു കഴുത സംസാരിക്കുന്നത് ഒരു അതിശയമായിരുന്നു, എന്നാൽ ഇന്ന് കഴുതകളിലൊന്നും ഇണ്ടാതിരിക്കുന്നതാണ് അതിശയമെന്ന്. ഈ കഴുത ബിലയാമിനോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ അത്യാഗ്രഹത്തെ പ്രതി അവനെ ശാസിക്കുക കൂടെ ചെയ്തു. നോക്കണേ, പഴയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത പല ഉന്നതമായ അറിവുകളും സത്യങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് വരുന്നത്. ലോത്ത് നീതിമാനാകുന്നു എന്ന് നാം കണ്ടു. ഇവിടെ ബിലയാമിൻ്റെ കഴുത അവനെ ശാസിച്ചു എന്ന് നാം കാണുന്നു. എൻ്റെ സുഹൃത്തെ, ഒരു മതപരമായ തട്ടിപ്പുകാരനെ അവൻ്റെ ജീവിത നിലവാരം വെച്ച് താങ്കൾക്ക് വിധിക്കാൻ കഴിയും എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണുമടച്ച് വഴിയെ വരുന്നവർക്കൊക്കെ നമുക്കുള്ളതൊക്കെ വെച്ച് വിളമ്പരുത്. ഒരുപാട് തട്ടിപ്പ് ഈ പറയുന്നതായ ഭക്തിയുടെ പിൻപിൽ അല്ലെങ്കിൽ ഭക്തി നടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു കാലത്ത് വളരെ വിശ്വസ്തതയോട് കർത്താവിനെ സേവിച്ചുവന്ന പലരും ഇന്ന് തങ്ങളുടെ ജീവിതശൈലിയെ അത്യാഗ്രഹത്തിനും വിട്ടുകൊടുത്തിരിക്കുന്നു. പണവും ലൈംഗികതയും അനേകരുടെ ജീവിതങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതാകുന്നു യൂദാ 11 പറയുന്ന ബിലയാമിൻ്റെ വഞ്ചന. അതെ, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ആവശ്യവും സഹായകവുമായ സൗകര്യങ്ങളാണോ തങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് ഓരോ കർത്തൃ പണവും സ്വയം തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. തങ്ങളെ പഠിപ്പിക്കുന്ന മനുഷ്യർ പാർക്കുന്ന ഭവനങ്ങൾ ഏതു തരത്തിലുള്ളവയെന്നും അവർ ഉപയോഗിക്കുന്നതായ മറ്റ് കാര്യങ്ങൾ എങ്ങനെയുള്ളതാകുന്നു എന്നും ജനങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്ന പ്രസ്താവന ശ്രദ്ധിച്ച ഒരു മനുഷ്യൻ ഒരു ഉപദേഷ്ടാവിനെ അങ്ങനെ ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഫലമായി ഈ പറയുന്ന ഭക്തന് വളരെ ആഡംബരപൂർവ്വം മനുഷ്യർ പാർക്ക് സൗകര്യങ്ങൾ ആകുന്നു ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തനി തങ്കത്തിൽ തീർത്ത വാട്ടർ ടാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. ആ ശുശ്രൂഷകന്റെ ഭൗതിക സമൃദ്ധിയുടെ മറ്റ് ചില വിവരങ്ങളും അയാൾക്ക് കിട്ടി. അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി താൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായ ഉപദേഷ്ടാവിനെ ആയിരുന്നുവെന്ന്. ബിലയാമിൻ്റെ വഴി അത്യാഗ്രഹം. സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ് ലഭിക്കുന്നത് തൻ്റെ സ്വന്തം സുഖലോലുപതയ്ക്കായി ഉപയോഗിക്കുന്ന ബിലയാമുകളാകുന്നു എന്നുള്ളത്. തെറ്റായ ഉപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വഴി ഇതത്രേ. അവരുടെ അത്യാഗ്രഹത്തിന് തീർച്ചയായും ദൈവം അവരെ ന്യായം വിധിക്കുന്നതാണ്. സുവിശേഷ വേലയ്ക്ക് സൗകര്യം കൂട്ടുക എന്ന് പറഞ്ഞ് അവർ വാങ്ങിക്കൂട്ടുന്നതും മുഴുവൻ സ്വന്ത കാര്യസാധ്യത്തിനാകുന്നു എന്നുള്ള കാര്യം മറക്കരുത്. 17 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞു മേഘങ്ങളുമാകുന്നു, അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വേനൽക്കാലമാകുമ്പോൾ ജലത്തിന് വളരെ ദൗർലഭ്യം അനുഭവപ്പെടുമായിരുന്നു. വെള്ളം തിരക്കി എവിടെയെല്ലാം പോകുമായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ പൈപ്പും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആറിൻ്റെ തീരം വരെ വെള്ളം കോരുവാൻ പോകുമായിരുന്നു. കിണറ്റിലെ വെള്ളം വറ്റും, പറമ്പിലെ കൃഷികളൊക്കെ വാടും. ഏറ്റവും സങ്കടം ഈ മുറ്റത്തോമനിച്ച് വളർത്തുന്ന പൂച്ചെടികൾ അത് വാടിപ്പോകുമ്പോഴാണ്. ആ സമയത്ത് ആദ്യമായി ആകാശത്തിൽ ഈ വേനൽ മഴയ്ക്ക് വേണ്ടി മഴമേഘം കണ്ടാൽ, ഒരു കൊള്ളിയാൻ മിന്നിയാൽ, അല്പം മുഴങ്ങിക്കേട്ടാൽ മനസ്സിലെന്തൊരു കുളിർമയാണെന്നോ. ഇന്ന് മഴ പെയ്യും, കിണറ്റിൽ വെള്ളം നിറയും, ചെടികൾ ഒക്കെ തളിർക്കും, പൂക്കൾ വിടരും. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഒന്നും സംഭവിക്കില്ല, ആ മേഘം പെയ്യാതെ അങ്ങ് കടന്നുപോകും. പല മനുഷ്യരും പിൻഗമിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ ഇതുപോലെയാകുന്നു. അവർ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളാകുന്നു. അവർ മേഘങ്ങളെപ്പോലെയാകുന്നു, മനോഹരമായ മേഘങ്ങളെപ്പോലെ. അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എത്ര ആശ്ചര്യകരമായിരിക്കുമെന്നോ. അവർ വളരെ ഹൃദയഹാരിയായി സംസാരിക്കുന്നു. എന്നാൽ ആ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല, ആ മേഘങ്ങളിൽ മഴയുമില്ല. ജനങ്ങൾ ഇന്ന് പിന്നെയും പിന്നെയും ദാഹിക്കുന്നു. തൃപ്തിയായി എന്ന ഒരു തോന്നൽ മാത്രമേ അവർക്കുണ്ടാകുന്നുള്ളൂ. ജനങ്ങൾ ഇന്ന് ദൈവവചനത്തിനായി ദാഹിക്കുകയാകുന്നു. കോടികൾ മുടക്കി പരസ്യം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടി 5 മിനിറ്റ് ദൈവവചനം പറയാതെ ഏതൊക്കെയോ അഭ്യാസം കാണിച്ച് ഏതാണ്ടൊക്കെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ മനുഷ്യനെ കാണിച്ച് പറഞ്ഞുവിടുന്നതായ ഈ പ്രവണത ദുരുപദേഷ്ടാക്കന്മാരുടെ വ്യക്തമായ ഒരു ചിത്രമല്ലേ? അതെ, വെള്ളമില്ലാത്ത കിണറുകൾ, പൊട്ടക്കിണറുകൾ, വെള്ളം തരാത്തതായ മഴമേഘങ്ങൾ. വാസ്തവത്തിൽ ഇവരുടെ ശുശ്രൂഷയാലുള്ള ദോഷങ്ങൾ സഭയെ ക്ഷീണിപ്പിക്കുന്നു എന്നത്രേ പത്രോസ് അർത്ഥമാക്കുന്നത്. ഇവർക്കുള്ള ന്യായവിധിയെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു എന്നത്രേ. ഈ കൂരിരുട്ട് ഒരുപക്ഷെ നരകമായിരിക്കാം. 18 വാക്യത്തിൽ നാം കാണുന്നു, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. ഇവർ വെറും വമ്പ് പറഞ്ഞ് ഈ ദുരുപദേഷ്ടാക്കന്മാർ വളരെ മനോഹരമായ അലങ്കൃതമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. വാക്വൈഭവത്താൽ അവർ ഉയരങ്ങളിലേക്ക് പറന്നു കയറുന്നു. ഘനഗംഭീരമായ ശബ്ദത്തിൽ അവർ സംസാരിക്കുന്നു. അതിന് കൊഴുപ്പേകുന്ന സൗണ്ട് സിസ്റ്റവും പശ്ചാത്തല സംഗീതവും സ്റ്റേജ് അലങ്കാരങ്ങളും മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും എന്തെല്ലാം. അവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമപ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു എന്ന്. ഇവരുടെ മതം എങ്ങനെയുള്ളതാകുന്നു എന്ന് നോക്കുക. കണ്ണിനെ ആകർഷിക്കുന്ന ഒരു മതമാകുന്നു ഇത്. കാതിനെ ആകർഷിക്കുന്ന ഒരു മതമാണിത്. മൂക്കിനെ ആകർഷിക്കുന്ന ഒരു മതമാണിത്. ഇത് മറ്റുള്ളവരെ ജഡീകമായ താൽപ്പര്യങ്ങളിലേക്ക് മാത്രം വലിച്ചിഴയ്ക്കുന്നതാകുന്നു. ഒരിക്കലൊരു സഭാ ശുശ്രൂഷൻ പറഞ്ഞു, ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പ്രഭാതത്തിൽ എൻ്റെ ആരാധനാലയത്തിൽ സുഗന്ധതൈലം സ്പ്രേ ചെയ്യാറുണ്ട് ആളുകളൊക്കെ വരുന്നതിന് മുമ്പ്. അയാൾ ആ സ്ഥലം സുഗന്ധപൂരിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. തെറ്റിദ്ധരിക്കരുത് എന്നെ, ആരാധനയ്ക്കായി നാം കൂടി വരുന്ന സ്ഥലം വൃത്തിയായിരിക്കണം, ഭംഗിയായിരിക്കണം, കാഴ്ചയ്ക്ക് നന്നായിരിക്കണം. ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. സംഗീതം നന്നായിരിക്കണമെന്നും അതുപോലെ അല്പം സുഗന്ധം വീശുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആവക കാര്യങ്ങളിലായിരിക്കരുത് നാം ആശ്രയിക്കുന്നത്. അവിടെ വരുന്ന ആളുകളിൽ അവരുടെ ജീവിതം സുഗന്ധം പരത്തുന്നതായിരിക്കണം. അവരൊക്കെ സ്പ്രേ അടിച്ചുകൊണ്ട് വരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടുത്തെ ആരാധന ജഡത്തെ മോഹിപ്പിക്കുകയും ആസക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നായിരിക്കരുത്. ഇവിടെ പറയുന്നു വഴിതെറ്റി നടക്കുന്നവരോട് എന്ന് പറഞ്ഞാൽ വിജാതീയ രീതിക്കനുസരണമായി തെറ്റായി ജീവിതം നയിക്കുന്നവർ. പിന്നെ പറയുന്നു ഇപ്പോൾ അകന്നു വന്നവരെ എന്ന് പറയുന്നത് പുതുതായി മാനസാന്തരപ്പെട്ട് വന്നവരെ ഉദ്ദേശിച്ചത്രേ. അതായത് വിജാതീയ സമ്പ്രദായങ്ങളിൽ നിന്നും വേർപെട്ട് വിശ്വാസമാർഗത്തിലേക്ക് വന്ന പുതിയ ക്രിസ്തീയ വിശ്വാസികളെ. ഈ ദുരുപദേഷ്ടാക്കന്മാർ ഇങ്ങനെയുള്ളവരെ വഴിതെറ്റിക്കുന്നു. ഇവർ തന്നെയും ദുർനടത്തക്കാരായിരിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരും തങ്ങളെപ്പോലെ ആകുവാൻ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇവരെക്കുറിച്ച് 19-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നത് എത്ര പരിഹാസാത്മകമായിട്ടാകുന്നു എന്ന് നോക്കുക. 19-ാം വാക്യം, തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ചില സ്വഭാവത്തിന് ഈ ദുരുപദേഷ്ടാക്കന്മാർ അടിമകളായിരിക്കുകയാണ്. എന്നിട്ടും അവർ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ. ഇന്ന് നമുക്ക് മുമ്പിലുള്ള ചിത്രം ഇതാകുന്നു. അവർ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താകുന്നു എന്ന് അവർക്കും അറിയില്ല. 20-ാം വാക്യം, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബുദ്ധിപരമായ അറിവുണ്ട് കേട്ടോ. അവർക്ക് സത്യമറിയാം, പക്ഷേ ആ സത്യത്തോട് അവർക്ക് സ്നേഹമില്ല. അവർ ഒരിക്കൽ പരസ്യമായി പ്രഖ്യാപിച്ചതിനെ ത്യജിച്ച് കളയുകയും ഏതെങ്കിലും തരത്തിലുള്ള ദുഷിക്കലിന് അടിമകളായിത്തീരുകയും ചെയ്യുന്നു. പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നു, ഞാൻ ഇന്ന സഭയിൽപ്പെട്ടവനാകുന്നു, ബൈബിൾ യഥാർത്ഥത്തിൽ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിൽ ദൈവവചനവും ഉണ്ട് എന്നത് ശരിയാണ്, പക്ഷേ മുഴുവനായും അല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഞങ്ങൾ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും വളരെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പള്ളി എത്ര മനോഹരമാണെന്നറിയാമോ, ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ എത്ര ആകർഷകമാണെന്നറിയാമോ. അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയാൽ എൻ്റെ ദൈവമേ, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നു. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് കേട്ടോ. അവർ ഒരു രീതിയിൽ നല്ലവരാണ്. വർത്തമാന പത്രത്തിൽ ആക്രമത്തെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ അവർ ആകെ അസ്വസ്ഥരാകും, നടുങ്ങും, ചിലപ്പോൾ വിലപിച്ചെന്നും വരും. അതെ, അവർ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു, എന്നാൽ ലോകത്തിൻ്റെ നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, ദൈവവചനത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടെടുപ്പ് സാധ്യമായിട്ടില്ല. അവർ ഇപ്പോഴും നാശലോകത്തിൽ നഷ്ടപ്പെട്ടവരായി തന്നെ ജീവിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. അവർ സുവിശേഷം കേൾക്കാഞ്ഞിട്ടല്ല, അവർ സുവിശേഷം കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ റേഡിയോ സന്ദേശം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കേൾക്കുന്നുണ്ട് എന്ന്. പക്ഷേ എന്നാൽ അതിൽ പറയുന്നതൊന്നും താൻ വിശ്വസിക്കുന്നില്ല എന്ന് അയാൾ സമ്മതിച്ചു. ഒരു ദൈവമുണ്ട് എന്നുപോലും താൻ വിശ്വസിക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. ആ മനുഷ്യന് സുവിശേഷം അറിയാം, പക്ഷേ അത് വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടി പിന്നെയും അതിൽ കുടുങ്ങിപ്പോകുന്നവരെക്കുറിച്ച് പത്രോസ് പറയുന്നത് അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി എന്നത്രേ. ദുരുപദേഷ്ടാക്കന്മാരിലൂടെ സഭയ്ക്കുള്ളിൽ കടന്നു വന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചാകുന്നു പത്രോസ് വളരെ വ്യക്തമായും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അവർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞുകയറുകയും ദുരുപദേശം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവവചനത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങളെ. പത്രോസ് പറയുന്നത് അവർ സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം നേട്ടത്തിനായി ഇത് ചെയ്യുന്നു എന്നത്രേ. ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന് പകരം ഈ ദുരുപദേഷ്ടാക്കന്മാർ തങ്ങളെ തന്നെ ഉയർത്തുന്നു. അവർ ദൈവവചനം മുഴുവനായും ഉപയോഗിക്കുന്നില്ല, തങ്ങൾക്കിഷ്ടമുള്ള പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയും. വളരെ ഭക്തിനിർഭരമായ ഭാവത്തിൽ തങ്ങളുടെ പഠിപ്പിക്കലിനെ അല്പമോ അധികമോ ആയി പൊതിഞ്ഞു നിർത്താൻ കഴിയുമെന്ന് തോന്നുന്ന ചുരുക്കം ചില വേദഭാഗങ്ങൾ ഒഴികെ ബൈബിളിലെ മറ്റ് ഭാഗങ്ങളെ ഒന്നും നോക്കാതെ അവർ അങ്ങനെ പഠിപ്പിക്കുകയാണ്. തങ്ങൾ വളരെ ജ്ഞാനികളാണ്, ആത്മീകരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുന്നു. പണം സമ്പാദിക്കുന്നതിൽ അവർ വളരെ തൽപരരായിരിക്കുന്നു. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. രോഗസൗഖ്യം നൽകുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള അമാനുഷികമായ ശക്തി തങ്ങൾക്കുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുവെങ്കിൽ താങ്കൾ അവരെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ പറയുന്നതിനാൽ ഞാൻ പ്രശ്നത്തിലാകുമെന്നെനിക്കറിയാം. എന്നെ തെറ്റിദ്ധരിക്കരുത്, പണ്ട് ഞാനിത് പറഞ്ഞിട്ടുള്ളപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയും വിമർശിച്ചും പലരും എഴുതിയിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലൊക്കെ നാം അങ്ങനെയുള്ളവർ പിടിക്കപ്പെട്ടതിനെക്കുറിച്ച് വായിക്കുന്നു. നമ്മുടെ ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനും മതിയായവനെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ദൈവിക രോഗശാന്തി ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാകുന്നു. നമ്മുടെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് ഇത് ചെയ്യുവാൻ കഴിയുമോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെയോ, സത്യോപദേശങ്ങളെ ത്യജിച്ചു കളയുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്തുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന ഒരുവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ താൻ ശക്തനെന്ന് ദൈവനാമത്തിൽ അവകാശപ്പെടുന്നു എന്നത് അത്ര ഇവിടുത്തെ പ്രശ്നം. ഉടനെ അവൻ്റെ തലയിൽ ഇടുത്തി വീഴുന്നില്ല എന്നതുകൊണ്ട് അവൻ പരിശുദ്ധനാകുന്നു, ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെട്ടുകൊള്ളും. ദുരുപദേഷ്ടക്കന്മാരെ ചിലപ്പോൾ തിരിച്ചറിയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് അവർ മോഹത്തിലും പാപത്തിലും രഹസ്യമായി ജീവിക്കുന്നു എന്നത്. താങ്കൾക്കോ എനിക്കോ ഈ ദുരുപദേഷ്ടാക്കന്മാരോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. അവരോട് പോരാടാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. അവരെ കേവലം തുറന്നു കാണിക്കാൻ ശ്രമിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഒരു ദിവസം ദൈവം അവരെ തുറന്നു കാണിക്കാൻ പോകുന്നു. ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. 21-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. നീതിയുടെ വഴിയെ അറിഞ്ഞതിന് ശേഷം അതിനെ വിട്ടുകളയുന്നതിനേക്കാൾ അവർ അതിനെ അറിയാതിരിക്കുന്നത് നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പത്രോസ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു ദൈവദാസൻ തൻ്റെ പല സന്ദേശങ്ങൾക്കും ഒടുവിലായി പറയുമായിരുന്ന ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു. പ്രസംഗത്തിൻ്റെ സമാപനത്തിന് മുമ്പായി അദ്ദേഹം ഇങ്ങനെ പറയും: സ്നേഹിതരെ, താങ്കൾ ഇന്നിവിടെ രക്ഷിക്കപ്പെടാത്തവനായി കടന്നു വരികയും രക്ഷിക്കപ്പെടാത്തവനായി തന്നെ മടങ്ങിപ്പോകുകയും ചെയ്യുന്നുവെങ്കിൽ എക്കാലത്തും താങ്കൾക്കുണ്ടായിട്ടുള്ളതിലേക്കും താങ്കളുടെ ഏറ്റവും മോശപ്പെട്ട ശത്രുവാകുന്നു ഞാൻ. കാരണം താങ്കൾ ഇപ്പോൾ സുവിശേഷം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് താങ്കൾക്കൊരിക്കലും ഇനിയും പറയാൻ കഴിയില്ല. താങ്കളത് നിശ്ചയമായും കേട്ടിരിക്കുന്നു. ഇക്കാരണത്താൽ ദൈവം ന്യായവിധി പ്രസ്താവിക്കുമ്പോൾ ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഇരുണ്ട ആ കോണിൽ കഴിയുന്നവനെ ദൈവം വിധിക്കുന്നതിനേക്കാൾ താങ്കളുടെ ശിക്ഷാവിധി ഭയങ്കരമായിരിക്കും. അതെ, പത്രോസ് പറയുന്നു, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനിലൂടെ ദൈവം പ്രദർശിപ്പിച്ചിട്ടില്ലേ? കർത്താവ് അനുഭവിച്ച കഷ്ടതകളിലൂടെ താങ്കളുടെ പാപത്തിൻ്റെ ശിക്ഷ എത്ര ഭയങ്കരമാകുന്നു എന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? നിത്യശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ജീവൻ്റെ മാർഗം ഏതാകുന്നു എന്ന് താങ്കൾ അറിഞ്ഞു കഴിഞ്ഞില്ലേ? അതേ കർത്താവായി യേശു ക്രിസ്തുവിനെ താങ്കളുടെ ഏക വീണ്ടെടുപ്പുകാരനായ രക്ഷിതാവും കർത്താവുമായി ഇനിയും താങ്കൾ സ്വീകരിച്ചിട്ടില്ലെന്നോ? ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞുപോകുന്നതാണ്. എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഉറപ്പുള്ള ഒരു സങ്കേതമുള്ള ശാശ്വതമായ ഒരു പ്രത്യാശയുള്ള വ്യക്തിയാകും. സമ്പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ ആശ്രയം വെക്കുക. പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപ ഹൃദയത്തോടെ അവൻ്റെ അടുക്കലേക്ക് വിശ്വാസത്താൽ കടന്നു ചെന്നാൽ താങ്കളുടെ ജീവിതം അങ്ങനെ അനുഗ്രഹീതമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി വീണ്ടും സ്തോത്രം. അവിടുത്തെ വചനം ശക്തമായി ഞങ്ങളോട് വാദിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അതനുസരിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. താങ്കളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഞങ്ങളുടെ മെയിലിംഗ് ലിസ്റ്റിൽ താങ്കളുടെ പൂർണ്ണ മേൽവിലാസം ചേർക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയതും ഇന്ന് തന്നെ ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ഇമെയിൽ ഐ ഡി malayalam.ttb@radio882.com. ഞങ്ങളുമായി നേരിൽ ഉടൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ വിളിക്കുവാൻ 0469270024, 0469270284 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടികൾ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് radio882.com.
സന്തതം വാഴ്ഗേശുവേ, വാഴ്ഗേശുവേ, വാഴ്കെന്നും നീ വാഴ്ത്തുന്നു. സന്തതം വാഴ്ഗേശുവേ, വാഴ്ഗേശുവേ.
അതെ, അന്ധനായി വഴിയറിയാതെ നടന്ന എന്നെ സത്യപ്രകാശത്തിലേക്ക് നടത്തിയ എന്റെ ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
ചേർത്ത് പുലുകുന്ന നാഥം, അങ്ങയെ
സ്നേഹം എത്ര അവർണ്യമാണ്, എത്ര അത്ഭുതമാണ്.
നാഥാ നിൻ പാദം ഞാൻ പൂകിടും.